Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പിന്നെ പറയുന്നു, മന്ത്രത്തിൽ തന്നെ പറയുന്നു, ലോകാൻ ധ്രുവാൻ ധ്രുഹ പ്രതിഷ്ഠിതാൻ പ്രതിഷ്ഠിത അവ്യഥമാനാൻ അവ്യഥമാനോ അവ്യഥമാനാൻ അമിത്രാദി ത്രാസരഹിതാൻ, അവർക്ക് അമിത്രം ശത്രുഭയം ഇതൊന്നും അവർക്കുണ്ടാകുന്നില്ല. ഉപാസകന് അതില്ല അവർക്ക്. അവ്യഥമാനസ സ്വയം അവർക്ക് അങ്ങനെ ബാഹ്യമായി ശത്രുക്കളില്ല, സ്വയം അവർ വ്യഥയുമില്ല. സ്വയം അഭിസിദ്ധ്യതി അഭിപ്രാപ്നോതി ഇത്യർത്ഥ. അവരെന്ത് ചെയ്യുന്നു? ആ കർമ്മത്തിന്റെ ഫലത്തെ സങ്കല്പത്തിലൂടെ വന്ന് പ്രാപിക്കുന്നു, ലോകത്തെ പ്രാപിക്കുന്നു. സ്വയം അവർ ആ സങ്കല്പം കൊണ്ട് അവരും ശിഥിലമാകാതിരിക്കുന്നു. അപ്പൊ ഇവിടെ കർമ്മം ഉപാസന ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലത്തെ അനുഭവിക്കുന്നു. പറയുന്നു, അങ്ങനെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ഫലം സ്വർഗമാണ്. അവൻ സ്വർഗത്തിൽ ചെന്നു, കർമ്മഫലത്തെ അനുഭവിക്കാൻ അവിടെ വെച്ച് അവനില്ലാതായാലോ, പിന്നെ സ്വർഗഫലം അങ്ങനെ അനുഭവിക്കും. ഇനി അവിടെ അവനോട് സ്വർഗമില്ലെങ്കിലോ? അപ്പൊ ഇത് രണ്ടും നിലനിൽക്കുന്നു എന്നർത്ഥം. യാവ് സങ്കല്പസികൃതം സങ്കല്പഗോചര തത്ര യഥാകാമിച്ചാലും ഭൂതി. ഫലത്തെ പറയുന്നു, സങ്കല്പം ഏതുവരെ പോകാമോ അതുവരെ അവനും പോകാം. സങ്കല്പ ലോകത്തിൽ അവൻ സഞ്ചരിക്കുന്നു എന്നർത്ഥം. ആത്മ സങ്കല്പസ്യത്തു സർവേഷ സങ്കല്പസ്യ. ഇവിടെ പറയുന്നു അതിനകത്ത് സർവേഷം, ഇത് സ്വസങ്കല്പത്തെ കുറിച്ച് പറയണം. സർവടെ സങ്കല്പം, കാരണം സർവേ സങ്കല്പം വിഭിന്ന രീതിയിലായിരിക്കും, അതിനൂടെ എടുക്കാൻ പറ്റത്തില്ല. സ്വസങ്കല്പം ഇതും പറയുന്നത് ആന്തരികമായി നോക്കാനാണ്. എന്താണ് ഈ സങ്കല്പം ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ധരിക്കുന്ന സങ്കല്പമല്ല സങ്കല്പം എന്ന് പറയുന്നത്, വിഷയ ഉന്മുഖമായ സങ്കല്പങ്ങൾ, വിഷയഗ്രഹണത്തോടുകൂടിയ സങ്കല്പങ്ങൾ. ആ സങ്കല്പങ്ങൾ സാധാരണ പറയുന്ന സങ്കല്പമല്ല, ഭാവനാരൂപത്തിലുള്ള സങ്കല്പമല്ല. ആ സങ്കല്പത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, ചിത്തം, ആ ചിത്ത ലോകത്തവൻ കഴിയുന്നു, അതുപോലെ അവൻ സങ്കല്പ ലോകത്തെത്തിച്ചേരുന്നു. സങ്കല്പത്തിന് ഏതൊരു പോകാം അവിടെ എല്ലാം പോകുന്നു. യഥാകാമ ചലഭൂതി ആത്മ സങ്കല്പസിത്തു, അത് സ്വസങ്കല്പത്തിനനുസരിച്ച്, അന്യ സങ്കല്പമനുസരിച്ച് അത് എല്ലാവരുടെയും സങ്കല്പമനുസരിച്ച് അവന് പോകാൻ പറ്റത്തില്ല. അവന്റെ കർമ്മത്തിന് അവന് ഫലമെന്ന് പറഞ്ഞ പോലെ അവന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ലോകത്ത് അവൻ പോകുന്നു. ഉത്തരഫല വിരോധ, അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും സങ്കല്പത്തിലെ എല്ലാ ഫലവും വരും. ഈ സങ്കല്പത്തിന് ഈ ഉപാസനയ്ക്ക് ഇന്ന ഫലമെന്ന് നിശ്ചയിക്കാൻ വയ്യാത്തത്. അതുകൊണ്ട് ഉപാസകന്റെ സങ്കല്പത്തെ എടുക്കുക. ഇവിടെ പറഞ്ഞ ഈ സങ്കല്പം, സങ്കല്പോ വാവ മനസ്സോ ഭൂയാൻ എന്ന് തുടങ്ങി പറയുന്ന ഈ സങ്കല്പം, സങ്കല്പ ഉപാസന, അവിടെ ആ ഉപാസകൻ തന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഫലത്തെ പ്രാപിക്കുന്നു. സർവടെ സങ്കല്പത്തിനനുസരിച്ചല്ല, അങ്ങനെയാണെങ്കിൽ വിഭിന്ന ഫലങ്ങളെ പ്രാപിക്കേണ്ടി വരും. സങ്കല്പം ബ്രഹ്മേത്തി ഉപാസത ഇത്യാദി പൂർവ്വം, ഇതും ബാക്കിയുള്ളത് പൂർവ്വത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. മനസ്സിനെ ഉപാസിക്കുന്നു, അതുപോലെ സങ്കല്പത്തെ ഉപാസിക്കുന്നു. മൊത്തത്തിൽ എന്റെ താല്പര്യം ഇവിടെ ആ സങ്കല്പം എന്ന് പറയുന്നത് സാധാരണ സങ്കല്പം എന്ന് നമ്മൾ പറയുന്നതല്ല. വ്യാഖ്യാനങ്ങളിലൊക്കെ സങ്കല്പ സങ്കല്പം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന സങ്കല്പം എന്ന് പറയും, അങ്ങനെ അല്ലാന്ന് ഇവിടെ മന്ത്രവും പറയുന്നു, ഭാഷകാരനും പറയുന്നു, അവിടെ മന്ത്രം പ്രത്യേകിച്ചും പറഞ്ഞു. സങ്കല്പയതേ മനസ്സിരി അഥാവാചമീരേതി എന്നിങ്ങനെ പറഞ്ഞു. കാമു നാമിനി ഈരേതി നാമിനി മന്ത്ര ഏകം ഭവന്തി മന്ത്രിഷ കർമാണ്. ഇത് സങ്കല്പം എന്ന് പറയുന്നത് മന്ത്രം കർമ്മം ഫലം ഇത്തരത്തിൽ പോകുന്നു എന്നാണ്, അതിനോടെല്ലാം ബന്ധപ്പെടുന്ന ഒന്നാണ്. അത് വൈദികനെ സംബന്ധിച്ച ഒരു കാര്യമാണ്. സാധാരണ ഈ മനുഷ്യന്റെ സങ്കല്പമല്ല ഇവിടെ പറയുന്നു. ആ സങ്കല്പത്തെ ഉപാസന എങ്ങനെ? ഇതുവരെ പറഞ്ഞ രീതിയിലല്ല ഉള്ള ഭാവന, അതാണ് ഉപാസന. ആ സങ്കല്പ സങ്കല്പം ഒന്ന് ധ്യാനിക്കാനല്ല. അതാണ് വൈദിക ഉപാസന എന്ന് പ്രത്യേകം പറയുന്നത്. ലൗകിക ഉപാസനകളെ പോലെ സാളഗ്രാമത്തിൽ വിഷ്ണുവിനെ ധ്യാനിക്കുന്ന പോലെ അല്ല, വൈദിക ഉപാസനയ്ക്ക് അതിൻ്റെതായ രീതിയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. എന്തായാലും ഇന്ന് ചെയ്യാറില്ല, അത് വേറെ കാര്യം. ഇനി ചോദിക്കുന്നു, സങ്കല്പാദ്ഭൂയേരി അങ്ങനെ പറയുന്നു, സങ്കല്പം ബ്രഹ്മേസ്തി പാസ്തി ഭൂയോസ്തി പറയുന്നു. ആ ഇനിയും വേറെ ഇനി എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോ ഉപാസനമുണ്ട് എന്നാ അത് പറയുക, പറയാം. അതാണ് അടുത്ത് പറയുന്നത്, ചിത്തം ഭാവ സങ്കല്പാദ്ഭൂയോ യഥാവൈ ചേതയതേ അഥ സങ്കല്പയതേ അഥ മനസ്സിതി അഥ വാചമീരയതി താമു നാമിനീരേതി നാമിനി മന്ത്രയകം ഭവന്തി മന്ത്രേഷു കർമാണി താനി ഹവായതാനി ചിത്തേ കായനാനി ചിത്താത്മാനി ചിത്തേ പ്രതിഷ്ഠിതാനി തസ്മാൻ യദ്യപി ബഹുവിദ് ചിത്തോ ഭവതി നായം അസ്തി ഇത്യേവേന ആഹുർ യദയം വേദ യദ്വായം വിദ്വാൻ നൈത്ഥം അചിത്തഃ സ്യാത് ഇത്യഥ യദ്യ അപവിദ് ചിത്തവാൻ ഭവതി തസ്മായേവ ഉത ശുശ്രൂഷന്തേ ചിത്തം ഹേവ യേഷാം ഏകായനം ചിത്തമാത്മാ ചിത്തം പ്രതിഷ്ഠ ചിത്തം ഉപാസ്യേതി സേ ചിത്തം ബ്രഹ്മേത്യുപാസ്തേ ചിത്തവാൻ വൈ സ ലോകാൻ ധ്രുവാൻ ധ്രുവ പ്രതിഷ്ഠിതാൻ പ്രതിഷ്ഠിതോ അവ്യധമാനാൻ വ്യധമാനോ അഭിസിദ്ധ്യതി യാവച്ചിത്തസ്യ ഗതം തത്രാസി യഥാകാമചാരോ ഭവതി യശ്ചിത്തം ബ്രഹ്മേത്യുപാസ്തി അസ്തിഭവൻ ചിസ്താം ഭൂയൈതി ചിത്താദ്വായ ഭൂയോ അസ്തീതി തന്മേ ഭവാൻ ബ്രവീതു ഇതി. മുമ്പ് പറഞ്ഞത് സങ്കല്പം. ഇവിടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിന്റെ സ്ഥാനത്ത് ചിത്തം എന്ന് പറഞ്ഞു, ബാക്കിയെല്ലാം പഴയതുപോലെയാണ്. എന്താ ഈ ചിത്തം, എന്താ സങ്കല്പം? അത് നമ്മൾ സാറിന് ധരിക്കുന്ന ചിത്തമെന്ന് പറഞ്ഞു. നമ്മൾ സാറിന് അന്ധകരണമെന്ന് പറയുന്നു. ഇവിടെ അതിനെ തന്നെ പല പല തരത്തിൽ പറയും. ചിത്തം ആവ സങ്കല്പാദ്ഭൂയ ചിത്തം ചേതൈതൃത്വം പ്രാപ്തകാല അനുരൂപ ബോധവത്വം അതീത അനാഗത വിഷയ പ്രയോജന നിരൂപണ സാമർഥ്യം. ചേതൈതൃത്വം ബോധിപ്പിക്കുന്നത്, അതാണ് ചിത്തം ഇവിടെ. ഇവിടെ ചിത്തത്തെ അങ്ങനെയായിരിക്കും. ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് സ്മരിക്കുന്നത്, ചിത്തം സ്മരണാത്മകം ഇതല്ല. പ്രാപ്തകാല അനുരൂപ ബോധവത്വം, ഓരോരോ സമയത്തും അനുരൂപമായ ബോധം വരുന്ന അനുരൂപമായ ബോധം, അതാണ് ചിത്തം. അതീത അനാഗത വിഷയ പ്രയോജന നിരൂപണ സാമർഥ്യം, കഴിഞ്ഞുപോയ വരാൻ പോകുന്നു വിഷയ പ്രയോജനത്തെക്കുറിച്ച് നിരൂപണം ചെയ്യുന്നതിനുള്ള സാമർഥ്യം. തത്സങ്കല്പാത വിഭൂയ ആ ചിത്തസങ്കല്പത്തെക്കാളും ശ്രേഷ്ഠമാണ്. കഥം എങ്ങനെ, യഥാ വൈ പ്രാപ്തം വസ്തു ഇതമേവം പ്രാപ്തമിതി ചേതേതേ തദാദാനായവ അപോഹായവ അത സങ്കല്പയതി അഥ മനസ്സ്യതി ഇത്യാദി പൂർവ്വം പറയുന്ന ഒരു കാര്യം പ്രാപ്തമാകുമ്പോൾ ആ ഇത് പ്രാപ്തമായി എന്നറിയുന്നു. അപ്പൊ പിന്നെ തദാനായ വാക്കോ അതിനെ സ്വീകരിക്കുന്നതിന് അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് സങ്കല്പം വരുന്നു. പിന്നെ അതനുസരിച്ച് മനസ്സ്യതി ചികിത്സ വരുന്നു. എല്ലാം പഴയതുപോലെ സങ്കല്പം ചിത്തമായിട്ട് വ്യത്യാസമുണ്ട്. ബോധിപ്പിക്കുന്നത് അതാണ് ചിത്തം. അതും അനുരൂപമായ കാലദേശങ്ങൾക്ക് അനുരൂപമായ ബോധം, വിഷയ നിരൂപണ സാമർഥ്യം പറയുന്നു. ഇവിടെ മന്ത്രത്തിൽ പറഞ്ഞു, ചിത്തം അവ സങ്കല്പ അദ്ഭുയ ചെയ്തേ അത് സങ്കല്പയതേ. അപ്പോ സങ്കല്പത്തെക്കാൾ കൂടുതലായെന്ന് വേറിട്ടാണ് ചിത്തം എന്ന് പറഞ്ഞത്. സങ്കല്പത്തെക്കാൾ കൂടുതലതിന് പ്രത്യേകതയുള്ളത് പറയുന്നു. യഥാവൈ ചെയ്തേ അത് സങ്കല്പയതേ. ആദ്യം ചിത്തം പ്രവർത്തിക്കും, ബോധം വരും, അത് കഴിഞ്ഞിട്ട് പിന്നീട് സങ്കല്പം പ്രവർത്തിക്കുന്നു. അത് മുമ്പ് പറഞ്ഞതുപോലെ ചികിത്സാ ബുദ്ധിയെല്ലാം വന്ന് മന്ത്രത്തിലൂടെ കർമ്മത്തിലൂടെ ഫലത്തിലെത്തിച്ചേരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, മന്ത്രത്തിലൂടെ കർമ്മത്തിലൂടെ ഫലത്തിലെത്തിച്ചേരുന്ന ആ മനസ്സിന്റെ ഒരു പ്രവർത്തനമുണ്ട്, അതിനു മുമ്പ് വരുന്നത് ബോധം, അതാണ് ചിത്തം എന്ന് പറയുന്നത്. ഒരു തരത്തിൽ മാനസിക വ്യാപാരങ്ങളെ സൂക്ഷ്മമായി അപഗ്രഥിച്ചിട്ട് അതിനെ വിഭജിച്ച് ഇന്നത് ചിത്തം ഇന്നത് സങ്കല്പം ഇങ്ങനെയെല്ലാം പറയുന്നു. തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. ചില സ്ഥലത്ത് ഇതിനെല്ലാം പരസ്പര കാരണം കാര്യകാരണ ഭാവമുണ്ട്. ചില സ്ഥലത്ത് ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചതായിരിക്കും. പക്ഷെ മൊത്തത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥ സർവത്രയില്ല. ഇവിടെ അത് വസ്തുസ്ഥിതിയെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇവിടെ നിർദ്ദേശിക്കുന്ന ഉപാസനയാണ്. അഗ്നി സ്ത്രീയെ അഗ്നിയായി ധ്യാനിക്കാൻ പറഞ്ഞാൽ അതിന്റെ വസ്തുസ്ഥിതിയെ കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല. സ്ത്രീ അഗ്നിയാണോ അല്ലെങ്കിൽ അഗ്നിയുടെ ഉഷ്ണം അഗ്നിയുടെ പ്രകാശം അതൊക്കെയാണോ സ്ത്രീ, അങ്ങനെ ചിന്തിക്കണം. പിന്നെന്താണ് ഭാവന? ഇതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നതിന്റെ വസ്തുസ്ഥിതിയെ കുറിച്ച് അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. ഉപാസനയ്ക്ക് ഭാവനയ്ക്ക് വേണ്ടി പറയുന്നു, താനി സങ്കല്പാതീന് കർമ്മഫലാന്താനി ചിത്തേകായതനാനി. ഇവിടെയും പറയുന്നു എന്താണ്, അതസങ്കല്പേതേ ചിത്തം കഴിഞ്ഞ് സങ്കല്പം വരുന്നു, അത മനസ്സ്ഥിതി പിന്നെ ആ ചികിത്സ വിവക്ഷാ ബുദ്ധി വരുന്നു, വാചമേരേ വാഗീന്ദ്രിയത്തെ പ്രേരിപ്പിക്കുന്നു, നാമിനീരി ഉടനെ നാമം വരുന്നു, താനി മന്ത്ര നാമങ്ങൾ തന്നെ മന്ത്രം, പിന്നെ മന്ത്രേഷ് കർമാണി പിന്നെ കർമ്മം പിന്നെ കർമ്മഫലം, അതെല്ലാം ചിത്തത്തെ സംബന്ധിച്ചു അങ്ങനെ തന്നെ. താനി സങ്കല്പാദീനി കർമ്മഫലാന്താനി ചിത്തേകായനാനി ചിത്താത്മാനി, ബാക്കിയും അതുപോലെ തന്നെ താനി വായു താനി ചിത്തേകായനാനി ചിത്താത്മാനി. ഇതും സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞതുപോലെ മനസ്സിലാക്കണം. ചിത്തോത്പത്തിയും ചിത്തേ പ്രതിഷ്ഠിതാനി ചിത്തസ്ഥിതാനി ഇത്യാദി അഭി പൂർവത്, ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. കിഞ്ച ചിത്തസ്യ മഹാത്മ്യം, ഈ ചിത്തത്തിന്റെ മഹത്വം എന്താണ്? യസ്മാ ചിത്തം സങ്കല്പാദി മൂലം തസ്മാത് യദ്യപി ബഹുശാസ്ത്രാദി പരിജ്ഞാനമാൻ സൻ അചിത്തോ ഭവതി പ്രാപ്ത പ്രാപ്താദി ചേതൃത്വ സാമർഥ്യ വിരഹിതോ ഭവതി തം നിപുണ ലൗകിക നയമസ്തി വിദ്യമാനോപി അസത് സമ എവേത്യാഹു. ഇവിടെ പറയുന്നു, ഇവിടെ എടുത്തു പറയുന്നു എന്താണ് ഈ സങ്കല്പവും ചിത്തവും. നാരദൻ ചോദിക്കുന്നു, ഇനി സങ്കല്പമല്ല മറ്റെന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോ ഉപാസിക്കാൻ? ഉണ്ട്. അങ്ങനെ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ മഹത്വം, വിശേഷത? ചിത്തത്തിന്റെ വിശേഷത എന്താണ് സങ്കല്പത്തെക്കാൾ കൂടുതലായി? കിം ചിത്തസ്യ മഹാത്മ്യം പറയുന്നു, ചിത്തം സങ്കല്പാദി മൂലം. ഒന്ന്, ചിത്തത്തിന് കാരണം സങ്കല്പമാണ്. സങ്കല്പാദി മൂലം, സങ്കല്പത്തിന് മൂലമാണ് ചിത്തം. ചിത്തത്തിൽ നിന്ന് സങ്കല്പത്തിലേക്ക് വരുന്നു എന്നാണ് പറഞ്ഞു. തസ്മദ്യവി ബഹുശാസ്ത്രാദി പരിജ്ഞാനമാണ്. ഒരാൾ സർവശാസ്ത്രവിത്താണെങ്കിലും ആ ചിത്തോഭവതി, ചിത്തമില്ലെങ്കിൽ അതെന്താ, സർവശാസ്ത്രജ്ഞനാണെങ്കിൽ ചിത്തമില്ലെന്ന് പറയുന്നു. ചിത്തം ചേത്രയിത്വത്തിൽ ആ ബോധം അതില്ലെങ്കിൽ, അത് പറഞ്ഞല്ലോ, പ്രാപ്തകാല അനുരൂപ ബോധം സംയോജിതമായ ബോധം ഇല്ലെങ്കിൽ. ശാസ്ത്രങ്ങളെല്ലാം അറിയാം, പക്ഷെ സമയോചിതമായ ബോധമില്ല. ശാസ്ത്രത്തെ സംബന്ധിച്ച് അത് മുഖ്യമായ നാരദന വേണമെങ്കിലും അതിന് ഉദാഹരണമായിട്ട് നാരദന് സർവശാസ്ത്രജ്ഞാനം കൊണ്ട് പക്ഷെ സമയോചിതമായ ബോധം അതിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. സമയോചിതമായ ബോധം എന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്രത്തിന്റെ പ്രയോജനം എന്താണ്? വാസ്തവത്തിൽ ശാസ്ത്രം എല്ലാം ദുഃഖം നിവൃത്തിക്ക് വേണ്ടിയാണ്. അപ്പൊ ശാസ്ത്രത്തിന്റെ സംബന്ധിച്ചുള്ള സമയോചിതമായ ബോധം എന്ന് പറയുന്നത് ദുഃഖം നിവൃത്തിയാണ്. ആ ബോധം ഉണ്ടെങ്കിൽ ശാസ്ത്രഗ്രഹണം കൊണ്ട് ദുഃഖം നിവൃത്തി ഉണ്ടാവും. പക്ഷെ അതുണ്ടായില്ലല്ലോ. അതുകൊണ്ടാണല്ലോ പറയുന്നത് ദുഃഖസ്യ പാരം തരയതു, ദുഃഖത്തിന്റെ മറുകര കടത്തണം എന്നാവശ്യപ്പെടുന്നതുകൊണ്ടാണ്. അത് ഒരു ന്യൂനതയാണ്. അതാണ് ബഹുവിശാസ്ത്രാദി പരിജ്ഞാനവാൻസൻ അചിത്തോബോധി. പക്ഷെ അവനും അചിത്തനാകാം. ഇതുപോലെ ശാസ്ത്രത്തേക്ക് ഗ്രഹിച്ചിട്ടും ദുഃഖിക്കുന്നവനാകാം. അവന്റെ താല്പര്യത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട് അപ്പൊ പറയാമോ ബോധമില്ലാത്തവനാണെന്ന് പറയും. ഇത്രയൊക്കെ പഠിച്ചിട്ടും ബോധമില്ലാത്തവനാണ് പറയാറുണ്ടല്ലോ. ഒരാൾ ധാരാളമൊക്കെ പഠിച്ചു, പഠിച്ചെങ്കിൽ അയാൾ പരിതപിക്കുന്നു. ഞാൻ ശോചന്തി പണ്ഡിതാഹ ഭവൻ പറഞ്ഞു. പണ്ഡിതൻ പരിതപിക്കില്ല, പക്ഷെ ഇത് പരിതപിക്കുന്നു. ഇത് ബോധമില്ലാത്തവനാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരാൾ പഠിച്ചതുകൊണ്ട് മാത്രം ബോധമുള്ളവനാകത്തില്ല എന്ന് മനസ്സിലാക്കാം. അവന് ആ ബോധ സാമർഥ്യം ഇല്ലാതെ വരുന്നു. വേണ്ടത് വേണ്ട സമയത്ത് ബോധിക്കുന്നതിന് ശേഷിയില്ലാതെ. സർവവേദങ്ങളും സർവശാസ്ത്രങ്ങളും എല്ലാം ഉള്ളിൽ സ്മരണയിൽ എല്ലാം നിറച്ചിരിക്കുന്നു, പക്ഷെ വേണ്ട സമയത്ത് വേണ്ടെന്ന് കർണന്റെ കഥ പറഞ്ഞു ഉപകരിക്കാതെ വരുന്നു. തം നിപുണ ലൗകിക നായം അസ്ഥി. അവൻ വരുന്നു, ഇവനൊന്നുമല്ല എന്ന് പറയും. നയമസ്തി വിദ്യമാനോപി അസത് സമയ ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെയാണെന്ന് പറയും. അതിനുള്ളതും ഇല്ലാത്തതും കണക്കാണെന്ന് പറയും. അപ്പൊ അന്ധകരണത്തിന്റെ ആ പ്രവർത്തനം എന്താണ്? ചിത്തം എന്ന് പറയുന്ന ഭാവത്തിന്റെ ആ പ്രവർത്തനമാണ് ഒരുവനെ നിലനിർത്തുന്നുള്ളത്. കാരണം അങ്ങനെ അതില്ലാതിരുന്നാൽ അവൻ എന്തെങ്കിലും ചിന്തിക്കും, എന്തെങ്കിലും പ്രവർത്തിക്കും, എന്തെങ്കിലും അവന് വിരുദ്ധ ഫലം ഫലമുണ്ടാകും. അവൻ ദുഃഖിക്കും. അപ്പോൾ ആൾക്കാർ പറയും എന്താണ് അവൻക്ക് പഴമ്പെന്നുള്ളവനല്ല, കാര്യമുള്ളവനല്ല എന്ന് പറയും. എച്ചായം കിഞ്ചിത് ശാസ്ത്രാദി വേദാശ്രുതവാൻ തഥപ്യസ്യ ബുദ്ധി വേദി കഥയന്തി. അവൻ പറയുന്നു ഇവൻ കുറച്ച് ശാസ്ത്രമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇവന് യാതൊരു പ്രയോജനമില്ല. ചിത്തമില്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ അറിഞ്ഞിരുന്നാലും എന്തൊക്കെ സമ്പാദിച്ചു വെച്ചാലും അതുകൊണ്ടൊന്നും അവന് ഉപകാരപ്പെടത്തില്ല. ഇതുകൊണ്ട് അവൻ ദുഃഖിക്കും. ബോധമില്ലെങ്കിൽ ദുഃഖിക്കും. ദുഃഖിച്ചാൽ പിന്നെ അവന്റെ സമ്പാദ്യങ്ങളൊക്കെ അവന് പ്രയോജനപ്പെടുന്നു എന്ന് പറയാൻ പറ്റും. ഒരുപാടൊക്കെ സമ്പാദിച്ചു വെച്ച് സമ്പാദ്യം ഒരുവന് തലവേദന ഉണ്ടാക്കുകയാണെങ്കിൽ സമ്പാദ്യവന് പ്രയോജനപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. വൃഥായവ ഇതൊക്കെ പറയുമോ? ഇതൊക്കെ വൃഥയാണ്, വൃഥായവ. ഏറ്റവും വലിയ സമ്പാദ്യമല്ലേ അറിവ്? അതാണ് ശാസ്ത്രാധിവേദ. ശാസ്ത്രമാകുന്ന എല്ലാ അറിവും കയ്യിലുണ്ടെങ്കിലും കഥയന്തി ശ്രുതവാൻ, സർവശാസ്ത്രം എന്റെ ഉള്ളിരിക്കുന്നുണ്ടെങ്കിലും കഥയന്തി ലൗകിക നിപുണ സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർ പറയും ഓ ഇതൊന്നും ഇവന് ഉപയോഗമുള്ള കാര്യമില്ല. കസ്മാ എന്തുകൊണ്ട് അദ്ദേഹം വിദ്വാൻ സ്യാദ്ധം ഏവം അജിത്വനസ്യാദ് പറയുന്നു. അവനങ്ങനെ ശരിയായി ബോധമുള്ളവനാണെങ്കിൽ അവൻ എന്തിനെ അചിത്തനായിത്തീരുന്നു, ദുഃഖിയായിത്തീരുന്നു? ഇവന്റെ വിദ്യ ഒന്നും എന്താ അവന് ഉപകരിക്കാത്തത്? അപ്പൊ വിദ്യ ഉണ്ടെങ്കിലും ഇല്ലാത്തവനാണ് അജിത്തോ നസ്യാ. ഇവനിങ്ങനെ അചിത്തനാകുമായിരുന്നില്ല വേണ്ട ബോധം ഉപയോഗിച്ച് വേണ്ട സമയത്ത് അവന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അചിത്തൻ ആയിരിക്കുന്നു, ഇങ്ങനെ വരാൻ പാടില്ല എന്നെല്ലാം ജനം പറയും എന്നാണ്. തസ്മതസ്യ ശ്രുതമൊപ്പി അശ്രുതമേവ. അതുകൊണ്ട് പറഞ്ഞു ഇവനൊക്കെ പഠിച്ചിട്ടും ഗുണമൊന്നുമില്ല. ശ്രുതമൊപ്പി അശ്രുതമേവ, ഇതൊന്നും കേട്ടിട്ടും പ്രയോജനമൊന്നുമില്ല എന്ന് പറയും. ബോധമില്ലെങ്കിൽ കാര്യമില്ല എന്നർത്ഥം. പഠിച്ച ബോധമല്ല, അറിഞ്ഞ ബോധമല്ല, അല്ലാതെ തന്നെ ഒരുവനെ വരേണ്ട ഇവിടെ പറയുന്ന സംയോജിതമായ ബോധം. അതിനോ പഠിക്കാത്തവനും ഉണ്ടാകാം, പഠിച്ചവനുണ്ടാകാതെയും വരാം. അന്ന് പറയുന്നു അതല്പവിധപീയതി ചിത്തവാൻ ബോധി, അതടുത്ത് പറയുന്നു അല്പവിദ്ധാണ്, അല്പസ്വല്പം കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ അവന് ബോധമുണ്ട്. അല്പവിധപീയതി ചിത്തവാൻ ബോധി തസ്മായ തസ്മൈ തദുക്താർത്ഥഗ്രഹണ ഏവ ഉത്താപി ശുശ്രൂഷൻ ദേശവും. അങ്ങനെയാണെങ്കിൽ ഒരാളൊരു ജന്മം മുഴുവൻ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു, ഏതെങ്കിലും ഒരു ശാസ്ത്രം, അധ്യാത്മശാസ്ത്രമോ ഭൗതിക ശാസ്ത്രമോ എന്തെങ്കിലും പഠിച്ചു, പക്ഷെ അവനതിന്റെ അവൻ ചിത്തവാനാണെങ്കിൽ ശാസ്ത്രത്തെ അവൻ ഗ്രഹിച്ചെങ്കിലും അവന്റെ ശരിയായ അവന്റെ ബോധത്തിൽ അത് വന്നില്ലെങ്കിൽ അതാണ് അവൻ പറയുന്നത് കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാകത്തില്ല. കാശി പോയി പഠിച്ചു, ഹിമാലയത്തിൽ പോയി പഠിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവൻ സ്വയം ബോധമുള്ളവനായിരിക്കും, എന്നുവെച്ചാൽ അവന്റെ ബോധത്തിലൂടെ അത് പ്രകാശിക്കും. അങ്ങനെയാണെങ്കിൽ ആ ശാസ്ത്രത്തെ കുറിച്ച് ആ അറിവിനെ കുറിച്ച് അവൻ പറയുന്നു കേൾക്കാൻ ആഗ്രഹിക്കും. ശുശ്രൂഷന്തി ശ്രോതമിച്ഛന്തി അല്പവിധവി, ഒരുപാടൊന്നും ഗ്രഹിച്ചിട്ടൊന്നുമില്ല, അല്പസ്വല്പമൊക്കെ ഉള്ളു. പക്ഷെ അത് അവന്റെ ബോധത്തിലൂടെയാണ് അത് പ്രകാശിക്കുന്നതെങ്കിൽ യതസ്മി തദുക്താർത്ഥ ഗ്രഹണായ ഏവ ഉതാപി ശുശ്രൂഷന്തി ശ്രോതമിച്ഛന്തി, ഞങ്ങളത് കേൾക്കാൻ താല്പര്യം പ്രവർത്തിക്കും. കാരണം അവന് ബോധമുണ്ട്, അത് രണ്ടും രണ്ടാണ്. അവൻ ഉള്ളിൽ സംഗ്രഹിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞാനത്തെ എല്ലാം ഇവിടെ പറയുന്നു. അതാണ് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞെന്താണ് പ്രാപ്തകാല അനുരൂപ ബോധവത്വം, സമയോചിതമായ അറിവെന്ന് പറഞ്ഞു. കൂടുതൽ അറിയുന്നതിനല്ല, ബോധിപ്പിക്കുന്നതിനുള്ള ശേഷി എന്ന് പറയുന്നു. കുറച്ചറിയുന്നതിനുമല്ല, അതും മറ്റൊന്നാണ് താല്പര്യത്തെ ഗ്രഹിക്കുക എന്ന് പറയുന്നത്. അതിലൂടെ അവനുണ്ടാകുന്ന ബോധം തസ്മാ ചിത്തം, അങ്ങനെയൊന്നും ഉള്ളതിനാണ് ഇവിടെ ചിത്തം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ധരിക്കുന്ന ചിത്തമാണ് തസ്മാ ചിത്തം ഹേ വേഷ സങ്കല്പാദീനാം ഹേ കായനം. അതുകൊണ്ട് ആ ഒരു ബോധമാണ് സർവത്ര ഈ നമ്മ് പറഞ്ഞ എന്നെല്ലാം ആധാരമായിരിക്കുന്ന സങ്കല്പാദീന ഹേ കായനം. അതെല്ലാം പഴയതുപോലെ മനസ്സിലാക്കണം. പഴയതുപോലെ എങ്ങനെ എന്താണ് ചിത്തേ കായനാനി ചിത്താത്മാനി ചിത്തേ പ്രതിഷ്ഠിതാനി എന്നെല്ലാം പറഞ്ഞത് സങ്കല്പത്തിന് പറഞ്ഞതുപോലെ അവിടെ പറഞ്ഞു സങ്കല്പേ കായനാനി സങ്കല്പാത്മാനി സങ്കല്പേ പ്രതിഷ്ഠിതാനി, അതിവിടെ ചിത്തവും നോക്കിയതേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞു തസ്മാത് യദ്യപി ബഹുവി അജിത്തോ, വലിയ പണ്ഡിതനാണ് പക്ഷെ ബോധമില്ലെങ്കിൽ പറയും ബോധി നായം അസ്തി, ഓ ഗുണമൊന്നുമില്ലാത്തവനാണ്. അസത് നിത്യമീന യഥയം വേദ യദ്വായം വിദ്വാൻ ഇത്തം അജിതസ്യ, എല്ലാം അറിഞ്ഞെങ്കിലും ഇവന് ഗുണമില്ല, ബോധമില്ലാത്തവനാണ്. ഇത്യഥ യദ്യ അല്പവി മന്ത്രത്തിൽ പറയണം, അത് ഞാൻ വായിക്കുന്നു. ചിത്തവാൻ ബോധി, അത്ര സ്വല്പമൊക്കെ ഉള്ളൂ പക്ഷെ പറയുക ഒരുപാടൊന്നും മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി നേരെ ഇവയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തസ്മേ വകുത ശുശ്രൂഷന്തേ, അവൻ പറയുന്നു കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം കാണും. ചിത്തം ഹിയവ യേശാം ഈ കായനം ചിത്തമാത്മാ ചിത്തം പ്രതിഷ്ഠ ചിത്തം ഉപാസുവ, അതെല്ലാം സങ്കല്പം പോലെ മനസ്സിലാക്കണം. ഇവിടെ ചില പ്രത്യേകതകൾ സങ്കല്പത്തെക്കാൾ ചിത്തത്തിനുണ്ടല്ലോ, എന്താ അതിന്റെ ഫലം എന്ന് പറയുന്നു. ചിത്ത ഉചിതാൻ ബുദ്ധിമത് ഗുണഹി സ ചിത്തോപാസു ധ്രുവാൻ ഇത്യാദി ചോക്താർത്ഥം. അതുകൊണ്ട് ആ ചിത്തോപാസകൻ അവനെ കുറിച്ച് എന്ത് പറയുന്നു, ധ്രുവാൻ ധ്രുവ പ്രതിഷ്ഠിതാൻ പ്രതിഷ്ഠിത്തു അവ്യധമാനൻ അവ്യധമാനോ അവിശിദ്ധ്യത്തെ മുമ്പ് സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞതുപോലെ അവൻ പ്രാപിക്കുന്ന ഫലം ധ്രുവമായിരിക്കും, അവൻ ധ്രുവനായിരിക്കും, അവൻ പ്രാപിക്കുന്നത് പ്രതിഷ്ഠിതമായിരിക്കും, അവൻ പ്രതിഷ്ഠിതനായിരിക്കും, അവൻ പ്രാപിക്കുന്നത് അഭ്യധമാനമായിരിക്കും, അവൻ അഭ്യധമാനനായിരിക്കും. യാവച്ചിത്തസ്യ ഗതം തത്രാസ്യ യഥാകാമചാര ഭവതി. ഈ ചിത്ത ഈ പറയുന്ന തരത്തിലുള്ള ചിത്തത്തിന് ഏതുവരെ പ്രാപ്തിയുണ്ടോ അവിടെയെല്ലാം അവനും എത്തിച്ചേരും. അങ്ങനെ ചിത്തം ബ്രഹ്മേത്യുപാസ്തി ചിത്തം ബ്രഹ്മമെന്ന് ഉപാസിക്കുന്നവൻ. ഇത് മനസ്സിന്റെ ഒരു തലത്തെ ഇങ്ങനെ വെളിപ്പെടുത്തും ചിത്തരൂപത്തിൽ, വേറെ ഒന്നിനെ മനസ്സായിട്ട് തന്നെ വെളിപ്പെടുത്തി, വേറെ ഒന്നിനെ സങ്കല്പമായി വെളിപ്പെടുത്തി. അപ്പോൾ അന്ധക്കരണത്തിന്റെ തന്നെ ശ്രേഷ്ഠമായ ഭാവങ്ങളെടുത്ത് കാണിക്കുകയാണ് ഇവിടെ. അത് നേരിട്ടല്ലെങ്കിലും ഇവിടെ പറയുന്ന തത്വഗ്രഹണത്തിന് ഇതും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഉപാസിക്കാൻ പറയുന്നത്. ഈ പറയുന്ന തരത്തിലുള്ള ബോധം അത് വേണ്ടേ? ഈ പറയുന്ന തരത്തിലുള്ള കർത്തവ്യ അനുഷ്ഠാനത്തിലുള്ള സാമർഥ്യം അത് വേണ്ടേ? സങ്കല്പം മനസ്സ് വേണ്ട, എല്ലാം വേണം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ശാസ്ത്രജ്ഞാനമല്ല മുഖ്യം. മനസ്സ് സങ്കല്പവും ചിത്തവും എല്ലാം കൂടിച്ചേരുന്ന ശാസ്ത്രജ്ഞാനം അതാണ്. ഇവിടെ ഈ നാരദന് ഇതിലൊക്കെ എന്തോ ന്യൂനതകൾ സംഭവിച്ചു, ശാസ്ത്രജ്ഞാനം ഉണ്ടായിട്ട് അതാണ് ദുഃഖത്തെ തരണം ചെയ്യാൻ കഴിയാതിരുന്നത്. ഉപാസനയെക്കുറിച്ച് സാധാരണ പറയും, ഉപാസന എന്ന് പറയുന്നത് യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് സാധകൻ. അപ്പൊ ആ യോഗ്യതകളോട് കൂടിയാണെങ്കിൽ ശാസ്ത്രജ്ഞാനം ഫലവത്താകത്തുള്ളൂ. അതുകൊണ്ടല്ലേ വിദ്വാന പലയിടത്തും നിന്ദിക്കുന്നത്, എല്ലാ ശാസ്ത്രങ്ങളും ഒക്കെ ധരിച്ചെങ്കിലും ഇവന് ദുഃഖം നിവൃത്തി ഉണ്ടാകത്തില്ല. നാല് ചോദ്യം പണ്ഡിതാഹ ഭവൻ അതല്ലേ പറയുന്നു? പണ്ഡിത്യം ഉണ്ടെങ്കിൽ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ പണ്ഡിതനാണ്. ഇത് തന്നെയാണ് നാരദനെ സംഭവിച്ചത്. അതിൽ പറയുന്ന ഗീത ചാന്തോക്യത്തിന്റെ വളരെയധികം സ്വാധീനമുള്ള ഒന്നാണ്. അതിന്റെ താല്പര്യത്തിലേക്ക് പോകുമ്പം അത് ഗീതയിൽ പറയുന്ന കാര്യമായിട്ട് യോജിക്കുന്നുണ്ട്. അപ്പൊ നാരദനോ കാണിച്ചു കൊടുക്കുന്ന ഇതാണ്, ഇത്തരം ചില കാര്യങ്ങൾ കൂടി വേണം എന്റെ ഉള്ളിൽ. അതെങ്ങനെയുണ്ടാകും? ചിത്തം ബോധം എങ്ങനെയുണ്ടാകും? അത് ഉപാസനയുടെ ഫലമാണ്. അതാണ് നമ്മൾ കാണുന്നത്. ശാസ്ത്രജ്ഞാനം ഇല്ലാത്തവരിലും ഈ ബോധം കാണുന്നത് എന്തുകൊണ്ട്? അവരുടെ ഉപാസനയുടെ ഫലമാണ്. ഉപാസന ചെയ്തിട്ടില്ലെങ്കിലും മുമ്പെന്നോ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഉപാസന നമുക്ക് പൂർണ്ണമായി അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ശാസ്ത്രം ഫലം ചെയ്യുന്നില്ലെങ്കിൽ ഉപാസനയുടെ ന്യൂനതയാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. അത് തന്നെയുള്ള സനത്കുമാരനും മനസ്സിലാക്കിയ നാരദനെ സംബന്ധിച്ച് ശാസ്ത്രമൊന്നും നാരദന് ഫലം ചെയ്യുന്നില്ല.